നമസ്കാരം ഡോക്ടർ രാജ്കുറുപ്പ്, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. ഓസ്ട്രേലിയാസ് ബെസ്റ്റ് ഇന്നോവേറ്റീവ് എഞ്ചിനീയർ എന്ന എഞ്ചിനീയർസ് ഓസ്ട്രേലിയയുടെ അംഗീകാരത്തിന് താങ്കൾ അർഹനായിരിക്കുന്നു. അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ ഡോക്ടർ രാജ്കുറുപ്പ്.
വളരെയധികം നന്ദി.
ഓസ്ട്രേലിയാസ് ബെസ്റ്റ് ഇന്നോവേറ്റീവ് എഞ്ചിനീയർ, ഈ അവാർഡിനെ കുറിച്ച് തന്നെ ഒന്ന് പറയാമോ ആദ്യം തന്നെ?
തീർച്ചയായും. ഈ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ വിവിധ മേഖലകളിലുള്ള എഞ്ചിനീയർമാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 30 പേർക്ക് കൊടുക്കുന്ന ഒരു സൈറ്റേഷൻ, ഒരു അവാർഡാണ്. അപ്പൊ അത് അവർ ഡെവലപ്പ് ചെയ്ത സാങ്കേതിക വിദ്യയെ പ്രൊമോട്ട് ചെയ്യുവാനായിട്ടും ഓസ്ട്രേലിയയിൽ ഇന്നോവേഷനെ മൊത്തത്തിൽ പ്രൊമോട്ട് ചെയ്യാനുമായിട്ടുള്ള ഒരു സംരംഭത്തിന്റെ ഭാഗമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് നടപ്പിലാക്കിയ ഒരു അവാർഡാണത്. അതില് പല തരമുണ്ട്. ഇപ്പം കൺസൾട്ടിംഗ് കാറ്റഗറിയിൽ ആണ് എനിക്ക് 30 പേരിൽ ഒരാളായിട്ട് മൊത്തത്തിലുള്ളതിൽ കൺസൾട്ടിംഗ് വിഭാഗത്തിൽ എനിക്കാണ് മോസ്റ്റ് ഇന്നോവേറ്റീവ് എഞ്ചിനീയർ ആയിട്ടുള്ള അവാർഡ് കിട്ടിയത്.
ഓക്കെ. എഞ്ചിനീയറിംഗ് മേഖലയിൽ താങ്കൾ നടപ്പിലാക്കിയ എന്ത് സാങ്കേതിക വിദ്യ കണക്കിലെടുത്താണ് എഞ്ചിനീയർസ് ഓസ്ട്രേലിയ ഈ അംഗീകാരം നൽകിയിരിക്കുന്നത്?
ഞങ്ങളൊരു എക്സിസ്റ്റിംഗ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ ഒരു ചെലവ് കുറഞ്ഞ, യാതൊരു കെമിക്കൽസ് ഉപയോഗിക്കാതെയുള്ള, ഇപ്പോൾ ഉള്ള കൺവെൻഷൻ സിസ്റ്റത്തിൽ നിന്ന് 50-60% വരെ ഇലക്ട്രിസിറ്റി കുറവ് ഉള്ള രീതിയിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യാവുന്ന അമോണിയ റിമൂവ് ചെയ്യുന്നതിനായിട്ടുള്ള സാങ്കേതിക വിദ്യ, അല്ലെങ്കിൽ നൈട്രജൻ റിമൂവ് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്ത് നടപ്പിലാക്കിയതിനുള്ള അവാർഡാണ് കിട്ടിയത്. ഈ സാങ്കേതിക വിദ്യ ഇതുവരെ ഓസ്ട്രേലിയയിൽ വേറൊരു എക്സിസ്റ്റിംഗ് പ്ലാന്റില്ല, നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പൊ നിലവിലുള്ള പ്ലാന്റുകളിൽ നൈട്രജൻ റിമൂവ് ചെയ്യുന്നതിന് നമ്മളിപ്പോ പറയുന്ന കൺവെൻഷണൽ നൈട്രിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയും. അതായത് അമോണിയയെ നമ്മൾ ഓക്സിജൻ കൊടുത്തിട്ട് നൈട്രേറ്റ് ആക്കിയിട്ട് ആ നൈട്രജനെ നൈട്രജൻ ഗ്യാസ് ആയിട്ട് മാറ്റാനായിട്ട് മലിനജലത്തിൽ തന്നെയുള്ള കാർബനെ, അല്ലെങ്കിൽ BOD എന്ന് നമ്മൾ പറയും, കാർബൺ ഉപയോഗിച്ചിട്ട് ചെയ്യാം. കാർബൺ കുറഞ്ഞ വേസ്റ്റ് വാട്ടർ ആണെങ്കിൽ മലിനജലത്തിൽ, ചില ടൈപ്പ് മലിനജലത്തിൽ ആവശ്യത്തിനുള്ള കാർബൺ കാണണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ കാർബൺ കുറഞ്ഞ വേസ്റ്റ് വാട്ടറിലോ ആണ് എങ്കിൽ നമ്മൾ അതിന് പിന്നെ എക്സ്ട്രാ അഡീഷണൽ കാർബൺ കൊടുക്കേണ്ടി വരും. അത് മെത്തനോൾ ആകാം, അല്ലെങ്കിൽ അതുപോലുള്ള അസറ്റിക് ആസിഡ് ആകാം, അങ്ങനെയുള്ള അസറ്റേറ്റ് ആകാം. ഇത് കൊടുത്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങളിപ്പോ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പ്ലാന്റിൽ ഒരു ദിവസം ഒരു $400 മെത്തനോള് ആവശ്യം ഉണ്ടായിരുന്നു. ആ മെത്തനോള് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് പെട്ടെന്ന് നിർത്തലാക്കി. ഒരു ബയോഡീസൽ പ്ലാന്റ് ആയിരുന്നു, അവരുടെ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിരുന്നു മെത്തനോൾ. അപ്പൊ അത് നിർത്തലാക്കിയപ്പം ഈ പർട്ടിക്കുലർ പ്ലാന്റിന് വളരെ ദൂരെ നിന്ന് വളരെയധികം വില കൂടി കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ സാങ്കേതിക വിദ്യ നടപ്പിലാക്കാനായിട്ട് ശരിക്കും തുടങ്ങിയത്. അത് ഞങ്ങൾ ഒരു 6 മാസം കൊണ്ട് പരിപൂർണമായിട്ട് മെത്തനോളിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈ പുതിയ സാങ്കേതിക വിദ്യ നടപ്പിലാക്കി പ്രൂവ് ചെയ്ത് ഗവൺമെന്റിനെ കാണിക്കാൻ കഴിഞ്ഞു.
ഓക്കെ. ഇപ്പൊ ഈ താങ്കൾ നടപ്പിലാക്കിയ ഈ പദ്ധതി മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നേരത്തെ നടപ്പാക്കിയിട്ടുണ്ടോ?
ഈ സാങ്കേതിക വിദ്യയുടെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഡെഫ്റ്റ് യൂണിവേഴ്സിറ്റി ശാസ്ത്രീയ അടിത്തറ ഡെവലപ്പ് ചെയ്തതിനു ശേഷം ഹോളണ്ടിലെ റോട്ടർഡാമിലെ സിറ്റിയുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റില് അവർ നടപ്പിലാക്കി. ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് അവർക്ക് 2 കൊല്ലം എടുത്തു. പക്ഷെ അവരുടെ പ്ലാന്റ് വിന്റർ സമയങ്ങളിൽ തണുപ്പ് കാലത്ത് വർക്ക് ചെയ്യില്ല. അപ്പൊ കൺവെൻഷൻ രീതിയിലേക്ക് അവർ മാറി. ചൈനയിലും നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഫുൾ റിസൾട്ട്സ് ഞങ്ങൾക്ക്, ഓപ്പറേറ്റിംഗ് പ്ലാന്റ് റിസൾട്ട്സ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഓസ്ട്രേലിയ ഇതുവരെ എങ്ങും ചെയ്തിട്ടില്ല. ഇന്ത്യയിലും ചെയ്തതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഈ സാങ്കേതിക വിദ്യ നടപ്പിലാക്കിയതായിട്ട് പറയുന്നുണ്ട്, എങ്കിലും റിസൾട്ട്സ് ഞങ്ങൾ കണ്ടിട്ടില്ല.
ഓക്കെ. ഒരു സാധാരണക്കാരന് ഇപ്പോ ഈ സാങ്കേതിക വിദ്യ എത്രത്തോളം പ്രയോജനം ചെയ്യുമെന്ന കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
പല എഞ്ചിനീയറിംഗ് കാര്യങ്ങളിലും ചിലപ്പോ സമൂഹത്തിലെ ഒരു വ്യക്തിക്ക് നേരിട്ട് അതിന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഗുണം ഒരു ഡോക്ടറുടെ സർവീസ് പോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഈ സാങ്കേതിക വിദ്യ അതുപോലെ തന്നെയാണ്. എന്നാൽ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം ചെയ്യുവാനായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ആവശ്യമാണ്. വളരെ ചെലവ് കുറഞ്ഞത്, മറ്റ് പാരിസ്ഥിതിക നാശങ്ങൾ ഉണ്ടാകാത്തതുമായ ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ നിലവിലുള്ള കൺവെൻഷണൽ നൈട്രിഫിക്കേഷൻ ഡീനൈട്രിഫിക്കേഷൻ സിസ്റ്റത്തിലെ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ വളരെയധികം കൂടുതലാണ്. ഈ സാങ്കേതിക വിദ്യക്ക് വളരെ വളരെ കുറവാണ്. അപ്പൊ ആ രീതിയിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എഫക്ട് ഇപ്പം ഗ്ലോബൽ വാർമിംഗിനെ റെഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം വളരെ കുറവാണ്. മറ്റ് കെമിക്കൽസ് ആണ് ആവശ്യമില്ല. മാത്രമല്ല ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യ നടപ്പിലാക്കുമ്പോൾ, ഈ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുമ്പോൾ ട്രീറ്റ് ചെയ്ത മലിനജലത്തിൽ അമോണിയ അല്ലെങ്കിൽ നൈട്രേറ്റിന്റെ അളവ് വളരെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ മത്സ്യസമ്പത്ത് നശിക്കുന്നില്ല, പരിസര മലിനീകരണം കൂടുതലായിട്ട് ഉണ്ടാകുന്നില്ല. അപ്പൊ അതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് ആണ്. സാധാരണക്കാർക്ക് നല്ല പരിസ്ഥിതി ലഭിക്കുന്നു എന്നുള്ളതായിരിക്കും ഇതിനൊരു ഗുണം.
തീർച്ചയായിട്ടും. അതുപോലെ ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ് മെയിൻലി ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട്?
ഓസ്ട്രേലിയ ഒരു ഡ്രൈ കോണ്ടിനെന്റ് ആയതുകൊണ്ട് ട്രീറ്റ് ചെയ്ത വെള്ളത്തിന് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് കരയിൽ അപ്ലൈ ചെയ്യാനായിരിക്കും, ഇറിഗേഷൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മുനിസിപ്പൽ ലെവൽ പ്ലാന്റുകൾ വളരെയധികം വെള്ളം വരുന്നത് കൊണ്ട് പലപ്പോഴും അത് കടലിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും കരകളിലാണ് നമുക്ക് സ്ഥലം ഒത്തിരി ഉള്ളത് കൊണ്ട് ഓസ്ട്രേലിയയിൽ അത് ഇറിഗേഷൻ മാനേജ്മെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്, ഇറിഗേഷൻ ഡിസ്പോസൽ, അത് ആ സ്ഥലങ്ങളിൽ മണ്ണിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. അപ്പൊ പൊതുവേ ഓസ്ട്രേലിയ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിലെ കേരളത്തിലെ നമ്മള് പുല്ല് വളർത്തിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് പ്ലാന്റ് കേരളത്തിൽ പൊതുവേ ഇല്ല, കടലിലൊഴുകുന്നത് ഇന്ത്യയിലും ചെയ്യാറുണ്ട്.
ഓക്കെ, ഇപ്പോ കേരളത്തിൽ പൊതുവേ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മള് കേരളം നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് വേസ്റ്റ് മാനേജ്മെന്റ്. താങ്കളുടെ ഈ കണ്ടുപിടുത്തം അല്ലെങ്കിൽ നൂതനമായ ഈ സാങ്കേതിക വിദ്യ നടപ്പിലാക്കിയത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് പറയാൻ സാധിക്കുമോ?
കേരളത്തിലെ അടുത്ത കാലത്ത് നമ്മുടെ പണ്ട് മഹാരാജാവിന്റെ കാലത്തുണ്ടായിരുന്ന മുട്ടത്തറയിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അവര് നൈട്രജൻ റിമൂവ് ചെയ്യാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വളരെ കുറഞ്ഞ ജില്ലയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വൈദ്യുത ക്ഷാമമുള്ള സംസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിലെ ഈ സാങ്കേതിക വിദ്യ വളരെയധികം ഗുണകരമാണ്. കാരണം ഒന്ന്, കിണറിലെ വെള്ളം നമ്മളെല്ലാവരും കുടിക്കാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സർഫസ് വാട്ടർ അല്ലെങ്കിൽ നദികളിലെ വെള്ളമാണ് നമ്മൾ കുടിക്കാനായിട്ട് ശുദ്ധീകരിച്ചെടുക്കുന്നത്, കിണറിലെ വെള്ളം അല്ലെങ്കിൽ. അപ്പോ ഇവിടെ നൈട്രജൻ കണ്ടാമിനേഷൻ, നൈട്രേറ്റ് കൊണ്ടുണ്ടായ അമോണിയ മണ്ണിൽ കൂടെ പോകുമ്പോൾ നൈട്രേറ്റായി മാറും. ഗർഭസ്ഥ ശിശുക്കൾ മുതൽ ബേബികൾക്കും ഒക്കെ ദോഷകരമായിട്ട് വരുന്നതാണ് വെള്ളത്തിൽ നൈട്രേറ്റിന്റെ അളവ് കൂടുന്നത്. പിന്നെ അതുപോലെ നദികളിലും കുളങ്ങളിലുമൊക്കെ വേണ്ട രീതിയിൽ ശുദ്ധീകരിക്കാതെ വെള്ളം പോകുന്നത് കൊണ്ടാണ് വയലുകളും മറ്റും ധാരാളം ഉണ്ടാകുകയും ഫിഷുകൾ, മത്സ്യസമ്പത്ത് നശിക്കുകയും ചെയ്യുന്നത്, മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതും ഒക്കെ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ അത്യാവശ്യമാണ്. കേരളത്തിൽ ഈ സാങ്കേതിക വിദ്യ എക്സിസ്റ്റിംഗ് സാങ്കേതിക വിദ്യയുടെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നൈട്രജൻ മൂലമുള്ള പൊള്യൂഷൻ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും.
അപ്പോ ഇത് കേരളത്തിൽ നടപ്പിലാക്കാനായിട്ട് എന്തെങ്കിലും നമുക്ക് മുൻകൈ എടുത്ത് ചെയ്യാൻ സാധിക്കുമോ ഇവിടെ നിന്നുകൊണ്ട്?
ഇത് മാത്രമല്ല മറ്റു പല പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും, ടൈറ്റാനിയം പ്ലാന്റ് അടച്ചിട്ടു, അതിനെ സഹായിക്കാനായിട്ട് ആസിലം ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി സഹായിക്കാമെന്ന് പറഞ്ഞ് കേരളത്തിലെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന മന്ത്രിക്ക് വരെ കത്തയച്ചിട്ട് തിരിച്ച് ഒരു റെസ്പോൺസ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അത് ഏത് മന്ത്രിസഭയായാലും വ്യത്യാസമൊന്നുമില്ല. കാലാകാലങ്ങളായിട്ട് പല രീതിയിൽ കേരളത്തിലുള്ള ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും എല്ലാം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്, ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്നവരെയും മുമ്പ് പ്രതിപക്ഷത്തിരുന്നവരെയും ഒക്കെ. പക്ഷേ എല്ലാം പരിഗണിക്കാം, കേരളത്തിൽ നിന്ന് നടക്കില്ല എന്ന ഒരു സ്ഥിരം പല്ലവിയാണ് ഞാൻ കേൾക്കാറുള്ളത്.
ഓക്കെ, ഇത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് തന്നെ കേരളത്തിലെ മന്ത്രിമാരെയും മറ്റും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണോ പറഞ്ഞേ?
ഇല്ലില്ല, ഞാൻ പറഞ്ഞത് ഈ ഒരു സംരംഭം, ഈ ഒരു കാര്യത്തിനല്ല. ടൈറ്റാനിയം പ്ലാന്റ് അടച്ചുപൂട്ടുന്ന ഒരു അടച്ചുപൂട്ടി ഇപ്പൊ പ്രൊഡക്ഷൻ ഇല്ല. ഇപ്പൊ ഈ ടൈറ്റാനിയം പ്ലാന്റ് അടച്ചുപൂട്ടിയതിന്റെ ന്യൂസ് കണ്ടപ്പോ കേരളത്തിലെ ഒരു മന്ത്രിക്ക്, വ്യക്തിപരമായിട്ട് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന സമയം തൊട്ട് അറിയാവുന്ന ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിന് മൂന്ന് നാല് അഡ്രസ് ഇമെയിൽ അഡ്രസ്സിൽ ഞാൻ ഇമെയിൽ അയച്ചു. ഇത് കാരണം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള വർക്കുകൾക്ക് സഹായം ചെയ്യാറുണ്ട്, ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്. ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനും ഒക്കെ താല്പര്യം എടുക്കാറുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് വെസ്റ്റ് ഓസ്ട്രേലിയയും WA വെസ്റ്റ് ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യയിലെ ടൈറ്റാനിയം ട്രീറ്റ്മെന്റ്, വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് പ്ലാന്റുകളുണ്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ.
അപ്പൊ
ഇത് ഗവൺമെന്റിന്റെ സഹായത്തോട് കൂടി, അത് വ്യക്തി എന്നുള്ള രീതിയിലല്ല, ഗവൺമെന്റിന്റെ, ഓസ്ട്രേലിയൻ ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് രീതിയിൽ പോകാം. അതിനുള്ള നടപടികൾ ഞാൻ ഇവിടെ നിന്ന് ആരംഭിക്കാം, പക്ഷെ അവിടെ നിന്ന് ഒരു ഗ്രീൻ സിഗ്നൽ വേണം എന്നും പറഞ്ഞാണ് എഴുതിയത്. എന്നിട്ടും കൂടി യാതൊരു മറുപടി പോലും കിട്ടാതിരിക്കുമ്പോ പിന്നെ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നതിനകത്ത് കാര്യമില്ലല്ലോ.
തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചതിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ഡോക്ടർ രാജ്കുറുപ്പ്. ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു സിൽവി.